പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഒന്നാം പ്രമാണം ദീർഘമായി നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് രണ്ടാമത്തെ പ്രമാണം പഠന വിഷയമാക്കുകയാണ്. രണ്ടാം പ്രമാണം ഇപ്രകാരമാണ്. പുറപ്പാട് പുസ്തകം 20:7 രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, തൻ്റെ നാമം വൃഥാ പ്രയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. നിയമാവർത്തന പുസ്തകം 5:11 ഇതേ വാക്കുകളിൽ തന്നെ ഈ പ്രമാണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രമാണങ്ങളുടെ സംഖ്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, രണ്ടാം പ്രമാണം എന്ന് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത് പ്രോട്ടസ്റ്റൻ്റ് സഭകളും യഹൂദരും മൂന്നാം പ്രമാണമായിട്ടാണ് കണക്കാക്കുന്നത്. പ്രമാണത്തിൻ്റെ സംഖ്യ ഏതാണെങ്കിലും അർത്ഥം ഒന്നു തന്നെയാണ്. ഈ പ്രമാണങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. പല പ്രമാണങ്ങളും അരുത് എന്ന വിലക്കുകളായിട്ടാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ഉള്ളടക്കം മുഖ്യമായും പോസിറ്റീവായിട്ടുള്ള ഒന്നാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമായിട്ട് പറയുന്നുണ്ട് പ്രമാണത്തിലൂടെ. ഒന്ന്, കർത്താവിൻ്റെ നാമത്തെ ആദരിക്കണം, ബഹുമാനിക്കണം, മഹത്വപ്പെടുത്തണം. അതോടൊപ്പം അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഭാഗം ഇതാണ്, കർത്താവിൻ്റെ നാമത്തിന് ഏതെങ്കിലും തരത്തിൽ കളങ്കമുണ്ടാകുന്ന രീതിയിൽ പെരുമാറരുത്, ജീവിക്കരുത്, സംസാരിക്കരുത്. കർത്താവിൻ്റെ നാമം വൃഥ പ്രയോഗിക്കരുത് എന്ന് പറയുമ്പോൾ ആദ്യമേ അർത്ഥമാക്കുന്നത് ഇതാണ്, കർത്താവിൻ്റെ നാമത്തിന് കളങ്കം വരുന്ന ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യരുത്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിലാണ് വിളിക്കപ്പെടുന്നത്, ദൈവത്തിൻ്റെ നാമം ഏറ്റുപറയുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിലൂടെ, നിങ്ങളുടെ സംസാരത്തിലൂടെ, നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ദൈവത്തിന് മഹത്വമുണ്ടാവണം. ദൈവത്തിൻ്റെ മഹത്വത്തിന് വിഘാതമായ ഒന്നും നിങ്ങളിൽ സംഭവിക്കരുത്. ഇതാണ് പ്രമാണത്തിൻ്റെ മുഖ്യമായ അർത്ഥം. എന്താണ് ഈ നാമത്തിൻ്റെ പ്രത്യേകത? എന്താണ് കർത്താവിൻ്റെ നാമം? കർത്താവിൻ്റെ നാമം എപ്രകാരമാണ് നമ്മൾ മഹത്വപ്പെടുത്തുക? എങ്ങനെയാണ് കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഇല്ലാതാവുക? ഈ കർത്താവിൻ്റെ നാമം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എപ്രകാരമാണ് വെളിവാക്കപ്പെടുന്നത്? ഇന്ന് ഈ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതുകൊണ്ട് എന്തർത്ഥമാണുള്ളത്? ഇങ്ങനെയുള്ള ചില വിശദാംശങ്ങളിലേക്ക് നമ്മൾ തുടർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആദ്യമേ നാമത്തെക്കുറിച്ച്. നാമം പേര് വെറും ഒരു ശബ്ദം മാത്രമല്ല, ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടയാളം മാത്രമല്ല നാമം അഥവാ പേരെന്ന് പറയുന്നത്. പേര് ഒരു നിർവചനം പോലെയാണ്. ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ നിർവചനമാണ്. ആ നാമം വ്യക്തിയുടെ പര്യായമായിട്ടാണ് നിൽക്കുക. അതുകൊണ്ടാണല്ലോ ചില മതങ്ങളിലൊക്കെ വളരെ കർശനമായ നിയമം, ദൈവദൂഷണത്തിന് മാരകമായ ശിക്ഷ, മരണശിക്ഷ വിധിക്കുന്ന ചില മതങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും ഇത് വളരെ പ്രസക്തമാണ്. ദൈവത്തിൻ്റെ നാമത്തിന് ദൂഷണം പറയുന്ന രീതിയിൽ ഉള്ള എന്തെങ്കിലും സംഭവമുണ്ടായാൽ, അത് കാർട്ടൂണിൻ്റെ അവതരണമാവാം, ഫിലിമാവാം, എന്തെങ്കിലും സംഭാഷണമോ സംസാരമോ ആകാം, ദൈവത്തിൻ്റെയോ ദൈവത്തിൻ്റെ പ്രവാചകൻ്റെയോ നാമത്തിന് ഏതെങ്കിലും തരത്തിൽ ദോഷം സംഭവിക്കാവുന്ന, അപകീർത്തിയാകാവുന്ന എന്തെങ്കിലും ഉണ്ടായാൽ അതിനെതിരെ അതിശക്തമായി പ്രതികരിക്കുന്ന ചില മതവിഭാഗങ്ങളുണ്ട്. അവർ അക്രമാസക്തരാവുകയും ചിലപ്പോൾ കൊലപാതകങ്ങളിലേക്കും വലിയ അക്രമത്തിലേക്കുമൊക്കെ നയിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളും നമ്മൾ ലോകത്ത് പലയിടത്തും കണ്ടിട്ടുണ്ട്, ഇന്നും കാണുന്നുമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് കൊടുക്കേണ്ട വലിയ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുവേ മനുഷ്യരെല്ലാം ബോധവാന്മാരാണ്. നാമത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിളിൽ നാമത്തിന് പ്രത്യേകമായ അർത്ഥമുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. ഞാൻ സൂചിപ്പിച്ചു, അത് ആളെ ചൂണ്ടിക്കാണിക്കാനുള്ള അടയാളം മാത്രമല്ല, ഒരു നിർവചനം കൂടിയാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2:10 വന്നാൽ ആദം എല്ലാ സൃഷ്ടികൾക്കും പേര് കൊടുക്കുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2:18-20 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവർ ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. 3 പേരിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഓരോ മൃഗത്തിനും പക്ഷിക്കും മനുഷ്യനിട്ടത് പേരായിത്തീർന്നു. ആ പേരിടലിലൂടെ മനുഷ്യൻ ആ ജീവികളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നു. അതോടൊപ്പം ആ ജീവികളെ പൂർണ്ണമായി അറിയുന്നു. അതിൻ്റെ അർത്ഥമെന്താണ്, എന്താണ് ജീവൻ ജീവിയുടെ അന്തസത്ത, അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രകടമാക്കുന്ന രീതിയിലാണ് പേരിടുന്നത്. മനുഷ്യൻ ഇട്ടതെല്ലാം അവയ്ക്ക് പേരായിത്തീർന്നു. മനുഷ്യൻ മനുഷ്യനെ അറിഞ്ഞതുപോലെ ദൈവത്തെ അറിയാൻ സാധിക്കില്ല. ദൈവത്തിന് പേരിടാൻ മനുഷ്യന് സാധിക്കുകയില്ല. മനുഷ്യൻ പലപ്പോഴും ദൈവത്തിൻ്റെ പേര് ചോദിക്കുന്നതായിട്ട് പറയും. ഉൽപ്പത്തി 32-ാമത്തെ അധ്യായത്തിൽ ദൈവവുമായുള്ള ഒരു മൽപ്പിടുത്തത്തിന് ശേഷം യാക്കോബ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 32:29 വാക്യത്തിൽ യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അവിടുന്ന് അവിടെ വെച്ച് യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബ് ദൈവത്തിൻ്റെ പേര് ചോദിച്ചു, ദൈവം ആ പേര് വെളിപ്പെടുത്തിയില്ല. പക്ഷേ യാക്കോബിന് ദൈവം പുതിയൊരു പേര് കൊടുത്തു, ഇസ്രായേൽ എന്ന പേര്. യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം കാലുവാരുന്നവൻ, മറ്റുള്ളവൻ്റെ സ്ഥാനം കരസ്ഥമാക്കുന്നവൻ എന്നൊക്കെയാണ്. ഭീരുവായിരുന്ന യാക്കോബ്, വഞ്ചകനും ചതീനുമായിരുന്ന യാക്കോബ് ദൈവവുമായുള്ള ഈ കണ്ടുമുട്ടലിലൂടെ പുതിയൊരു മനുഷ്യനായി മാറി. ദൈവം അവന് പേര് കൊടുത്തു. ദൈവത്തോടും മനുഷ്യനോടും മല്ലിട്ട് ജയിച്ചവൻ എന്നർത്ഥമുള്ള ഇസ്രായേൽ. പക്ഷേ ദൈവത്തിൻ്റെ പേര് യാക്കോബിന് വെളിപ്പെടുത്തി കൊടുത്തില്ല. പിന്നീട് ഒരിക്കൽ ദൈവം ഈ പേര് വെളിപ്പെടുത്തുന്നതായിട്ട് പറയും. അത് പുറപ്പാട് പുസ്തകം 3:13-15 വാക്യങ്ങളിൽ നമ്മൾ കാണും. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവ്വപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. ഞാൻ തന്നെ എന്ന് വിവർത്തനം ചെയ്യുന്നത് ഇഹ്യേ അഷേർ ഇഹ്യേ എന്ന ഹീബ്രു വാക്കുകളാണ്. ഇതിൽ നിന്നാണ് യാഹ്വേ എന്ന പേര് വരുന്നത്. ഹയ എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് യാഹ്വേ എന്ന പേര്. ഹയ എന്ന വാക്കിൻ്റെ അർത്ഥം ആയിരിക്കുക എന്നാണ്, ടു ബി. യാഹ്വേ എന്ന വാക്കിൻ്റെ അർത്ഥം ആയിരിക്കുന്നവൻ, ഞാൻ ആരായിരിക്കുന്നുവോ അവൻ തന്നെ ആയിരിക്കും ഞാനായിരിക്കുന്നവൻ. അതാണ് നമ്മൾ ഞാൻ തന്നെ എന്ന് വിവർത്തനം ചെയ്യുക. അപ്പോഴും ദൈവത്തിൻ്റെ പേര് ഞാൻ എന്നാണ് ചുരുക്കത്തിൽ. എല്ലാവർക്കും ഞാൻ എന്ന് പറയാം. ഞാൻ എന്ന് പറയുമ്പോൾ അതൊരു നിർവചനമായി തീരണമെങ്കിൽ അത് ദൈവത്തിൻ്റെ തന്നെ പേരാവണം. കാരണം മറ്റാരുമായി ബന്ധപ്പെടുത്തി ദൈവത്തെ പരിചയപ്പെടുത്താനോ നിർവചിക്കാനോ സാധിക്കുകയില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ദൈവം സ്രഷ്ടാവാണ്, ദൈവം എല്ലാറ്റിൻ്റെയും ആരംഭമാണ്, അതിനാഥനാണ്, പിതാവാണ്. പക്ഷേ ഇതൊന്നും നിർവചനമാവില്ല. ഇതെല്ലാം ദൈവം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. ദൈവം തൻ്റെ പേരായി വെളിപ്പെടുത്തിയത് ഇതുമാത്രമാണ്, ഞാൻ തന്നെ. അതാണ് യാഹ്വേ എന്ന് നമ്മൾ പറയുന്നത്. പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഇത് കുറച്ചുകൂടി വ്യക്തമായി പറയുന്നുണ്ട്. 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം കർത്താവ് തുടർന്നു, ഞാൻ കർത്താവാണ്, അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോവിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല. കർത്താവ് എന്നത് ഒരു വിവർത്തനമാണ്. യാഹ്വേ എന്ന ഹീബ്രു വാക്കിൻ്റെ വിവർത്തനമാണ് കർത്താവ്. ദ ലോർഡ് എന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യും. ഈ വിവർത്തനത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. ഇസ്രായേൽ ജനം ദൈവത്തെ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നു. വലിയ ആദരവോടുകൂടി മാത്രമേ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നുള്ളൂ. അപ്രാപ്യമായ പ്രകാശത്തിൽ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പേരു പറയുക എന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ദൈവം പേര് വെളിപ്പെടുത്തി ആ പേര് 4 അക്ഷരങ്ങളിൽ അവർ രേഖപ്പെടുത്തും. ആ 4 അക്ഷരങ്ങൾ കാണുമ്പോൾ അത് കൂട്ടി വായിക്കുന്നതിന് പകരം അദോനായി എന്നവർ പറയും. അദോനായി എന്നാൽ എൻ്റെ കർത്താവ്, എൻ്റെ നാഥൻ എന്നാണ് അർത്ഥം. അങ്ങനെ ദൈവത്തിൻ്റെ പേര് എഴുതി കാണുമ്പോൾ എൻ്റെ കർത്താവ് എന്നവർ ഉച്ചരിക്കും. അത് പേരുച്ചരിക്കലല്ല, പേരിനെക്കുറിച്ച് സൂചന കൊടുക്കുകയാണ്. ആ എൻ്റെ കർത്താവ് അദോനായി എന്ന ആ സ്വരാക്ഷരങ്ങൾ ചേർത്താണ് യഹോവ എന്ന് പറയുന്നത്. യഹോവ എന്നല്ല യാഹ്വേ എന്നാണ് ഉച്ചരിക്കേണ്ടതെന്ന് ബൈബിൾ പഠിതാക്കൾ കരുതുന്നു. ഏതായാലും കർത്താവ് എന്ന് വിവർത്തനം ചെയ്യുന്നത് യാഹ്വേ എന്ന പേരാണ്. ഈ പേര് ആദ്യമായിട്ട് മോശയ്ക്കാണ് വെളിപ്പെടുത്തിയത് എന്നിവിടെ പറയും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി വെളിപ്പെടുത്തി. കർത്താവ് എന്ന നാമം മോശയ്ക്കാണ് വെളിപ്പെടുത്തുക. ഈ പേരിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചന. ഈ പേര് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ പേര് ദൈവത്തെ തന്നെ സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ്, ദൈവം ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇത് വെളിപ്പെടുത്തുന്ന സാഹചര്യം നമ്മൾ ഓർക്കണം. നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈജിപ്തിൽ അടിമത്തത്തിൽ ഫറവോയുടെ ക്രൂരമായ പീഡനത്തിനിരയായ ജനം ദൈവത്തെ നിലവിളി വിളിച്ച് അപേക്ഷിച്ചപ്പോൾ ആ നിലവിളി കേട്ട് ഇറങ്ങി വന്ന ദൈവം, ആ ദൈവമാണ് പേര് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഞാൻ യാഹ്വേയാണ്, ഞാൻ കർത്താവാണ്, ഞാൻ നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും. വിമോചകനാണ് കർത്താവ്. ഇത് പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും കാണും. മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തുന്നു. വീണ്ടും കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന് തൻ്റെ നാമം പ്രഘോഷിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി: കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. എന്നാൽ കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-ഉം 4-ഉം തലമുറ വരെ ശിക്ഷിക്കുന്നവൻ. അപ്പോൾ ഇതാണ് കർത്താവിൻ്റെ പേര്. കർത്താവിൻ്റെ നാമം യാഹ്വേ എന്ന നാമം. ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തെ തന്നെയാണ്, ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുക. കാലക്രമത്തിൽ ദൈവത്തിൻ്റെ നാമം ദൈവത്തിൻ്റെ പ്രതിനിധിയായി പരിഗണിക്കപ്പെടാൻ തുടങ്ങി. ദൈവം എന്ന പേര് പോലും പറയാൻ മടിച്ച വ്യക്തികൾ, ദൈവത്തിൻ്റെ പേര് ഉച്ചരിക്കാൻ മടിച്ച വ്യക്തികൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പോലും അങ്ങനെ പറയാനായിട്ട് മടിച്ചു. ദൈവം വസിക്കുന്നു എന്ന് പറയുന്നതിന് പകരം, ദേവാലയത്തിൽ ദൈവം വസിക്കുന്നു എന്ന് പറയുന്നതിന് പകരം, ദൈവം തൻ്റെ നാമത്തെ പ്രതിഷ്ഠിക്കുന്നു അല്ലെ നാമം വസിക്കാനിടയാക്കുന്നു എന്ന് പറയും. ഉദാഹരണത്തിന് നിയമാവർത്തന പുസ്തകം 12-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം നമ്മളിപ്രകാരമാണ് വായിക്കുന്നത്: നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമേതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. ദൈവത്തിൻ്റെ നാമം വസിക്കുന്ന സ്ഥലം. ദൈവമാണ് വസിക്കുന്നത്, പക്ഷേ ദൈവം വസിക്കുന്നു പറയുന്നതിനേക്കാൾ ദൈവത്തിന് നാമം വസിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് ഇവിടെ നാമത്തെ കണക്കാക്കുന്നത്. 12-ാം അധ്യായം നിയമാവർത്തനം 12-ാം അധ്യായം 21-ാമത്തെ വാക്യം വീണ്ടും: നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വിദൂരത്താണെങ്കിൽ ഞാൻ ആജ്ഞാപിച്ചിട്ടുള്ളതുപോലെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആടുമാടുകളെ കൊന്ന് നിങ്ങളുടെ പട്ടണത്തിൽ വെച്ച് ഇഷ്ടാനുസരണം ഭക്ഷിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ നാമം സ്ഥാപിക്കുന്ന സ്ഥലം, അതാണ് ദേവാലയം. അപ്പോൾ ദൈവമല്ല വസിക്കുന്നത്, ദൈവത്തെ നാമമാണ് വസിക്കുന്നത് പറയും. അത് ഒരു സർക്കും ലൊക്യൂഷൻ എന്ന് പറയും, ഒരു കാര്യം പറയാൻ വേണ്ടി വളച്ച് വെട്ടി പറയുകയാണ്. കാരണം ദൈവത്തോടുള്ള ആദരവിൻ്റെ പാരമ്യത്തിൽ ദൈവമെന്ന് പറയുന്ന പകരം സ്വർഗമെന്നും മഹത്വമെന്നുമൊക്കെയാണ് ഇസ്രായേൽക്കാർ പറയുന്നത്. ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറയുന്നതിന് പകരം മഹത്വത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുക, സ്വർഗത്തിലായിരിക്കുക, ശക്തിയുടെ വലത്തുഭാഗത്തിരിക്കുക എന്നൊക്കെ പറയും. സ്വർഗം, ശക്തി, മഹത്വം, ഇതെല്ലാം ദൈവത്തിൻ്റെ പര്യായങ്ങളാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ തന്നെ പര്യായമായി, ദൈവത്തിൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് ബൈബിള് കണക്കാക്കുന്നത്. ഈ ദൈവത്തിൻ്റെ നാമം നിങ്ങൾ അവധാനത കൂടാതെ, ആദരവ് കൂടാതെ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇനി എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക, എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമത്തെ അവഹേളിക്കുക? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ദൈവത്തിൻ്റെ സ്വഭാവം ഏറ്റുപറയുമ്പോഴാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കണം, ദൈവം ചെയ്ത കാര്യങ്ങൾ, ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ ഏറ്റുപറയണം എന്ന് പറയുക. സങ്കീർത്തനങ്ങളിലൂടെ ഇത് നമ്മൾ പലപ്പോഴും കാണും. 29-ാം സങ്കീർത്തനം ഉദാഹരണത്തിന് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. 29-ാം സങ്കീർത്തനം 1-ഉം 2-ഉം വാക്യങ്ങൾ: സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, മഹത്വവും ശക്തിയും അവിടുത്തേത് എന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തെ സ്തുതിക്കുവിൻ, വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവിൻ്റെ നാമം മഹത്വപൂർണമാണ്. ആ നാമത്തെ സ്തുതിക്കണം എന്ന് പറയുമ്പോൾ ദൈവം ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഏറ്റുപറയുക, ഏറ്റുപറഞ്ഞു മഹത്വപ്പെടുത്തുക. ഇങ്ങനെയാണല്ലോ എല്ലാവർക്കും സൽപ്പേരുണ്ടാകുമെന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും അറിയുമ്പോൾ അതെനിക്ക് സൽപ്പേരിന് കാരണമായിത്തീരുന്നു. ഞാൻ ചെയ്തത് മോശമാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് മോശമായി തീരുന്നു. അപ്പോഴേ പേര് മഹത്വമാകുന്നു, മഹത്വപ്പെടുന്നത് ചെയ്ത നല്ല കാര്യങ്ങൾ പ്രഘോഷിക്കപ്പെടുമ്പോഴാണ്. സങ്കീർത്തനം 96 ഒന്നും രണ്ടും വാക്യങ്ങൾ ഇതുപോലെ ഇപ്രകാരം കാണും. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, ഭൂമി മുഴുവൻ കർത്താവിനെ പാടി സ്തുതിക്കട്ടെ. കർത്താവിനെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ, അവിടുത്തെ രക്ഷയെ പ്രതിദിനം പ്രകീർത്തിക്കുവിൻ. ആരാധന മുഴുവനും ഇപ്രകാരമുള്ള സ്തുതിപ്പുകളാണ്. ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ ഏറ്റുപറയുക, ദൈവത്തിൻ്റെ മഹത്വവും മഹാത്മ്യവും അവിടുത്തെ കൃപയും കാരുണ്യവും ഒക്കെ ഏറ്റുപറയുക. അങ്ങനെ ദൈവം ആരാണെന്ന്, ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും എത്ര വലുതെന്ന് എല്ലാവരും അറിയുക. അങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത്. 113 സങ്കീർത്തനം ഒന്നും രണ്ടും വാക്യങ്ങളും ഇതേ ആശയം തന്നെയാണ് പ്രകടമാക്കുന്നത്. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടണം. നാമം വാഴ്ത്തപ്പെടുമ്പോൾ കർത്താവ് തന്നെയാണ് വാഴ്ത്തപ്പെടുന്നത്. കർത്താവ് അത്യുന്നതനാണ്, എല്ലാറ്റിൻ്റെയും അധിനാഥനാണ്, സ്രഷ്ടാവാണ്, രക്ഷകനുമാണ്. ഇങ്ങനെ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുക, അത് വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും വേണം. കർത്താവിൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്ന വ്യക്തികളുണ്ട്. ഇസ്രായേൽ ജനം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കും എന്ന് പറഞ്ഞ് വിമോചിപ്പിച്ച് കൊണ്ടുവന്ന ജനം. ആ ജനം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണം. അതിനുവേണ്ടിയാണ് പ്രമാണങ്ങൾ അവിടുത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലൂടെ മറ്റു ജനതകൾ മനസ്സിലാക്കും ആരാണ് ദൈവമെന്ന്. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നു, ദൈവത്തെ ജനങ്ങൾ അറിയുന്നത് ആ ദൈവത്തിൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിലൂടെയാണല്ലോ. മാതാപിതാക്കന്മാർ മക്കളോട് പറയാറില്ലേ, കുടുംബത്തിൻ്റെ പേര് മോശമാക്കരുത്, കുടുംബത്തിന് സൽക്കീർത്തി ഉണ്ടാവണം. നിങ്ങളുടെ ജീവിതത്തിലൂടെ, നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങളുടെ കുടുംബം ഏതാണെന്ന് മറ്റുള്ളവരറിയണം. അത് കുടുംബത്തിൻ്റെ കാര്യത്തിലും ദേശത്തിൻ്റെ കാര്യത്തിലും മതത്തിൻ്റെ കാര്യത്തിലും എല്ലാം പ്രസക്തമാണ്. മതാനുയായികൾ എപ്രകാരം ജീവിക്കുന്നു അതനുസരിച്ചാണ് മതത്തിൻ്റെ മഹത്വം വെളിപ്പെടുക. മക്കളെങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ചാണ് മാതാപിതാക്കന്മാരുടെ മഹത്വം വെളിപ്പെടുക. ഇത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന വ്യക്തികൾ, ആ നാമത്താൽ വിളിക്കപ്പെടുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരാവണം. അങ്ങനെയുള്ള ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുക. അതല്ല എങ്കിൽ ദൈവത്തിൻ്റെ നാമം അപകീർത്തിക്ക് ഹേതുവായിത്തീരും. ഇപ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാതെ പോകുന്ന, ദൈവത്തിൻ്റെ നാമം അപഹാസമായി തീരുന്ന, പരിഹസിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ തന്നെ എടുക്കാം. ലേവ്യരുടെ പുസ്തകം 18 21 വാക്യം, നിന്റെ സന്തതികളിൽ ഒന്നിനെയും മോളയ്ക്കിന് ബലിയർപ്പിച്ച് ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്, ഒരു കൽപ്പനയാണ്. മോളക് ഒരു വിജാതീയ ദേവനാണ്, കാനാൻകാർ ആരാധിച്ചിരുന്ന യുദ്ധദേവനാണ് മോളക്. യുദ്ധം ചെയ്യാൻ പോകുന്ന വ്യക്തികളെ യുദ്ധത്തിൽ വിജയം കിട്ടാൻ വേണ്ടി സ്വന്തം മക്കളെ പോലും ആ ദേവന് ബലിയർപ്പിച്ചുകൊണ്ട് സംരക്ഷണം തേടുമായിരുന്നു. പക്ഷേ ദൈവമായ കർത്താവ് ഇവിടെ പറയുന്നതാണ്, ഇങ്ങനെ ഒരു അകൃത്യം പ്രവർത്തിച്ചുകൊണ്ട് എൻ്റെ നാമം നിങ്ങൾ അശുദ്ധമാക്കരുത്. ലേവ്യരുടെ പുസ്തകം 19:12 വാക്യം, എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത്, നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കുകയുമരുത്, ഞാനാണ് കർത്താവ്. ദൈവത്തിൻ്റെ നാമം ഉപയോഗിച്ച് കള്ളസത്യം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കുകയാണ്. ഒരു കാര്യം അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കെ അത് സത്യമാണെന്ന് ഏറ്റുപറയുമ്പോൾ, അത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് കളങ്കം വരുത്തുകയാണ് ചെയ്യുക, ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കുകയാണ്. ലേവ്യരുടെ പുസ്തകം നമുക്ക് 1-3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതിനർത്ഥം വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഇസ്രായേൽ ജനത്തിലോ ഇസ്രായേൽ വന്നു വസിക്കുന്ന വിദേശികളിലോ നിന്ന് ആരെങ്കിലും തങ്ങളുടെ മക്കളിൽ ആരെയെങ്കിലും മോളയ്ക്കിനു ബലിയർപ്പിക്കുന്നുവെങ്കിൽ അവനെ കൊല്ലണം. ദേശത്തിലെ ജനങ്ങൾ അവനെ കല്ലെറിയണം. അവനെതിരെ ഞാൻ എൻ്റെ മുഖം തിരിക്കുകയും ജനത്തിൽ നിന്ന് അവനെ വിച്ഛേദിച്ച് കളയുകയും ചെയ്യും. എന്തെന്നാൽ അവൻ തൻ്റെ മക്കളിൽ ഒരാളെ മോളയ്ക്കിനു ബലിയർപ്പിച്ചു, അങ്ങനെ എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എൻ്റെ പരിശുദ്ധ നാമം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം അശുദ്ധമാകുന്ന സാഹചര്യമാണ്. കർത്താവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ അകൃത്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിലൂടെ അശുദ്ധമാകുന്നത് ദൈവത്തിൻ്റെ നാമമാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ ഇപ്രകാരം കാണും: അവൻ്റെ പ്രതിമകൾ വ്യാജമാണ്, ജീവശ്വാസം അവയിലില്ല, അവ വിലകെട്ടതും അർത്ഥശൂന്യവും അത്രേ, ശിക്ഷാദിനത്തിൽ അവ നശിക്കും. എന്നാൽ യാക്കോബിൻ്റെ അവകാശമായവൻ ഇങ്ങനെയല്ല, സർവവും രൂപപ്പെടുത്തിയത് അവിടുന്നാണ്, ഇസ്രായേൽ വംശം അവിടുത്തെ അവകാശമാണ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ദൈവത്തെക്കുറിച്ച് പറയുന്നത് യാഹ്വേ എന്ന പേര് സൈന്യങ്ങളുടെ കർത്താവ്, ശക്തനായ ദൈവം. അത് ആമോസിൻ്റെ പുസ്തകത്തിലും കാണും. ആമോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിലും തുടർന്നും കർത്താവ് ൻ്റെ നാമം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണെന്ന് ഏറ്റുപറയുന്നുണ്ട്. 5-ാം അധ്യായം 8-ാം വാക്യം: പകലിനെ രാത്രിയാക്കുകയും സമുദ്രജലത്തെ വിളിച്ചു വരുത്തി ഭൂതലമാകെ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ്. 5-ാം അധ്യായം 27-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, സൈന്യങ്ങളുടെ ദൈവമെന്നാണ് അവിടുത്തെ നാമം. സൈന്യങ്ങളുടെ ദൈവം എന്നറിയുന്ന നാമം വഹിക്കുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ നാമം അശുദ്ധമാക്കപ്പെടരുത്. അശുദ്ധമാക്കപ്പെടുന്നതിനെക്കുറിച്ച് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ ദീർഘമായ പരാമർശമുണ്ട്. ഒരു വാക്യം മാത്രം എടുത്തു കാണിക്കട്ടെ. 36-ാം അധ്യായം 22-ാം വാക്യം: ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളെ പ്രതിയല്ല, നിങ്ങളെത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധനാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. ജനത്തിൻ്റെ ജീവിതം ദൈവഹിതത്തിന് വിരുദ്ധമായി തീരുമ്പോൾ അതിലൂടെ അവഹേളിക്കപ്പെടുന്നത് ജനം മാത്രമല്ല, ആ ജനത്തിൻ്റെ നാഥനെന്നറിയപ്പെടുന്ന ദൈവം കൂടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവഹിതമനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം. ആ ദൈവം അടിമകൾക്ക് വിടുതൽ നൽകുന്നവനാണ്, കരുണയുള്ളവനാണ്, നീതി പ്രവർത്തിക്കുന്നവനാണ്, നീതി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നവനുമാണ്. നീതി പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മറ്റു ജനങ്ങളുടെ മുമ്പിൽ പ്രഘോഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തണം. അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണം എന്ന് യേശു പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചതുപോലെ, അതേസമയം നേരെ മറിച്ച് കർത്താവിൻ്റെ ഹിതത്തിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, അവിടുത്തെ പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, അനീതിയും അക്രമവും പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിൽ അശുദ്ധമാക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ നാമം തന്നെയാണ്. അപ്പോൾ കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് പറയുമ്പോൾ ഈ ഒരു അർത്ഥം അതിന് പിന്നിലുണ്ട്. അതുമാത്രമല്ല, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ അർത്ഥമാക്കുന്ന ഒന്നുകൂടിയുണ്ട്: അസത്യത്തെ സത്യമായി സ്ഥാപിക്കാൻ, കള്ളസത്യം സ്ഥിരീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കരുത്. ദൈവത്തെ കള്ളത്തിന് കൂട്ടു നിർത്തരുത്. അത് കർത്താവിൻ്റെ നാമം അശുദ്ധമാക്കലാണ്, സ്വയം മോശമാവലാണ്, അശുദ്ധരാകലാണ്. പക്ഷേ ഇതുമാത്രമല്ല ഈ പ്രമാണത്തിൻ്റെ അർത്ഥമായിട്ടുള്ളത്. നാമത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ പുതിയ നിയമത്തിലേക്ക് തുടരേണ്ടതുണ്ട്. ദൈവമായ കർത്താവ് എന്ന പേരിൻ്റെ അപ്പുറത്ത് എമ്മാനുവേലെന്നും യേശുവെന്നുമുള്ള പേരുകൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ പേരിലൂടെ എന്താണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്? യേശുവിൻ്റെ നാമത്തിൻ്റെ അർത്ഥം എന്താണ്? ആ നാമത്തെ എങ്ങനെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുക? ആ നാമത്തിൽ എന്താണ് സംഭവിക്കുക? ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാഷണം സമാപിക്കാം. കാരുണ്യവാനായ ദൈവമേ, കർത്താവെന്ന് അങ്ങയുടെ നാമം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ആ വെളിപ്പെടുത്തലിലൂടെ അവിടുത്തെ കരുതലും കരുണയും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. വിമോചകനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ അങ്ങയുടെ നാമം എപ്പോഴും മഹത്വപ്പെടുത്തുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ വാക്കും പ്രവൃത്തികളും ഒരിക്കലും അങ്ങയുടെ നാമത്തിന് കളങ്കം വരുത്തുന്നതാവാതിരിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടുന്ന ഞങ്ങൾ വിശുദ്ധ ജീവിതത്തിലൂടെ അങ്ങയുടെ വിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാവട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.